You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവരിൽ പലരും ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ പ്രതിസന്ധി നേരിടാറുണ്ട്. വർക്ക് എക്സ്പീരിയൻസിന്റെ കുറവും ഓസ്ട്രേലിയൻ രീതികൾ അറിയാത്തതും പലർക്കും ഇന്റർവ്യൂ ലഭിക്കുന്നതിന് തടസ്സമാകുന്നു. പലരും ടെക്നിക്കൽ ആൻഡ് ഫെർദർ എഡ്യൂക്കേഷൻ അഥവാ ടെയ്ഫ് കോഴ്സുകൾ ചെയ്യുന്നത് ഈ പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കുന്നതായി ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയയിൽ ജോലി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ പലരും ശ്രമിക്കുന്ന വിവിധ മാർഗങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയയിലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ടെയ്ഫ് കോഴ്സുകൾ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിന് ചേരുന്നതിന് മുൻപ് പല വിദ്യാർത്ഥികളും തൊഴിൽ പരിചയം നേടുന്നതിനായി ടെക്നിക്കൽ ആൻഡ് ഫെർദർ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്കായി ചേരുന്നു. ഓസ്ട്രേലിയയിലെ വിവിധ മേഖലകളിലെ തൊഴിൽ രംഗത്തെക്കുറിച്ച് നേരിട്ടുള്ള അനുഭവം ഇത്തരം കോഴ്സുകൾ നൽകുന്നു. ഒരു മേഖലയെക്കുറിച്ച് അടുത്തറിയാനും ഓസ്ട്രേലിയയിൽ ഈ രംഗത്ത് ആവശ്യമായ പരിശീലനം ഒരുക്കുന്നതിനും ഇത്തരം കോഴ്സുകൾ സഹായിക്കുന്നു. പ്രാഥമിക തലം മുതൽ മേഖലയിൽ ആവശ്യമായ കൂടുതൽ വൈദഗ്ധ്യമുള്ള പരിശീലനവും ഇത്തരം കോഴ്സുകളിലൂടെ നേടാവുന്നതാണ്. തൊഴിൽ രംഗത്തെ സർട്ടിഫിക്കറ്റ് 2, സർട്ടിഫിക്കറ്റ് 3, സർട്ടിഫിക്കറ്റ് 4, ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ തുടങ്ങി പല തലത്തിലുള്ള കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ചില സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് ബിരുദത്തിനുള്ള അവസരവും ഒരുക്കുന്നു. ഓരോ മേഖലയ്ക്കും ഓസ്ട്രേലിയയിൽ നിശ്ചയിച്ചിട്ടുള്ള നിലവാരം ഉറപ്പുവരുത്തുന്ന കോഴ്സുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെയും സംസ്ഥാന സർക്കാർ പദ്ധതികളിലൂടെയും ലഭ്യമാണ്. എല്ലാ സ്ഥാപനങ്ങളും ഓസ്ട്രേലിയൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരിശീലന പദ്ധതിയാണ് പിന്തുടരേണ്ടത്. ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ അഥവാ RTO പാലിക്കേണ്ട പരിശീലന പദ്ധതികളാണ് എല്ലാ സ്ഥാപനങ്ങളും ഒരുക്കുന്നത്. തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് ഓരോ സംസ്ഥാനത്തും വിവിധ സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള കോഴ്സുകളാണ് ലഭിക്കുക. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയൻ തൊഴിൽ രംഗത്തെക്കുറിച്ച് പൊതുവെ അറിവ് കുറവായിരിക്കും. ഇത് പരിഹരിക്കാൻ ടെയ്ഫ് കോഴ്സുകൾ സഹായിക്കുന്നതായി അഡലൈഡിൽ ടെയ്ഫ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ജോസി മൈക്കിൾ പറയുന്നു.
ഞാൻ ടെയ്ഫുമായിട്ട് അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി. ഞാൻ അവിടെ ഒരു സപ്പോർട്ട് സ്റ്റാഫായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. ഫൈനാൻഷ്യൽ സർവീസസും അക്കൗണ്ടിങ്ങും മോർഗേജും റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമിൽ എനിക്കൊരു സപ്പോർട്ട് സ്റ്റാഫിന്റെ ഒരു ഇത് കിട്ടുകയായിരുന്നു, ഓപ്പണിംഗ് കിട്ടുകയായിരുന്നു. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പതുക്കെ ഞാൻ അവിടുത്തെ ട്രെയിനിങ് ആൻഡ് ഫെർദർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന്റെ കോഴ്സ് ചെയ്യുകയും അതിലൂടെ എനിക്ക് അവിടെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ഞാനിപ്പോ അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3.5 വർഷത്തോളമായി. ഈ ഇത്തരം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് അതൊരു ഹാൻഡ്സ് ഓൺ സ്കിൽസ് ട്രെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്, നമ്മളെ ആ സ്കിൽ സെറ്റിലേക്ക് ഇവരെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ ടെയ്ഫിലെ ഒരു കോഴ്സ് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കൂടുതലായിട്ട് കവർ ചെയ്യുന്നത് അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ്. അതായത് നമ്മുടെ നാട്ടിലുണ്ട് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോണക്കത്തെ സ്കൂളുകളുണ്ട്, അവർ പ്രാക്ടിക്കൽ സൈഡായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് എന്താ, ഇപ്പം 3 ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചെന്ന് ഡിഗ്രി ചെയ്യുന്നു. അവിടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് അധികം നമ്മൾ അതിലേക്ക് കഴിവ് കടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, പക്ഷേ നമ്മുടെ ആ ഒരു ജോബ് മാർക്കറ്റും അത്തരത്തിലാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയർ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഈ സ്കൂൾ സിസ്റ്റം സ്കൂളിലെ ട്രെയിനിങ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലും ഇല്ലാത്തവർക്ക് ഇൻഡസ്ട്രി നോഹാവ് ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വന്നവർ അവര് സ്ട്രെയിറ്റ് അവേ ടെയ്ഫ് പോണക്കത്തെ RTOs അതായത് രജിസ്റ്റേർഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻസ് ഓക്കെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പം അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രി അസോസിയേഷൻസും, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് അസോസിയേഷൻസ് ലൈക്ക് CPA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പം ഈ ട്രേഡി ജോബ്സ് ഇപ്പം പ്ലംബിങ്ങിന് അവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, അത്തരം അസോസിയേഷൻസ് ഈ ഗവൺമെന്റുമായിട്ട് കൂടിച്ചേർന്ന് അവരൊരു ട്രെയിനിങ് പാക്കേജ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ട്രെയിനിങ് പാക്കേജ് ഡെവലപ്പ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഇൻഡസ്ട്രിയിൽ എന്താണ് ആവശ്യം ആ ഒരു പ്രാക്ടിക്കൽ നോഹൗ ഒരു ഒരു ട്രെയിനിക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഫീസ് ഈടാക്കി കോഴ്സുകൾ നടത്തുന്നതിനൊപ്പം സൗജന്യമായുള്ള കോഴ്സുകളും സ്ഥാപനങ്ങൾ ഒരുക്കാറുണ്ട്. ടെയ്ഫ് കോഴ്സുകൾക്ക് ലഭിക്കാവുന്ന സാമ്പത്തിക പിന്തുണ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഓസ്ട്രേലിയയിലെ ഓരോ രംഗത്തും പ്രതീക്ഷിക്കുന്ന കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് ടെയ്ഫ് കോഴ്സുകൾ സഹായിക്കുന്നതായി ജോസി ചൂണ്ടിക്കാട്ടുന്നു.
ഓസ്ട്രേലിയയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഓൾ ഓവർ ഓസ്ട്രേലിയ നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത് ഒരൊറ്റ സിസ്റ്റം ത്രൂ ആണ്. ഞാൻ ട്രെയിനിങ് പാക്കേജ് എന്ന് നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം അത്തരം ട്രെയിനിങ് പാക്കേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഓൾ ഓവർ ഓസ്ട്രേലിയ ഉള്ള എല്ലാ ആർ ടി ഒസിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം ഒരാൾക്ക് അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗവൺമെന്റിന്, ട്രെയിനിങ് ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു. ആ വെബ്സൈറ്റിൽ പോയിട്ട് വെറ്റ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഒരു പർട്ടിക്കുലർ ടാബ് ഉണ്ട്, അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതിന്റെ ആ പർട്ടിക്കുലർ ടാബെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ കോഴ്സുകൾ ഇപ്പൊ നമ്മൾ നോക്കുന്ന കോഴ്സ് അത് എന്തിനെ കുറിച്ച് ആയിക്കോട്ടെ, ഇപ്പം ടേപ്പില് ഓഫർ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നു, അവിടെ നമുക്ക് ട്രെയിനിങ് പാക്കേജുകൾ കാണാൻ പറ്റും. ഇപ്പം സർട്ടിഫിക്കറ്റ് 2 അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് 3 അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് 4 അല്ലെങ്കിൽ ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ, ഇത്തരം ട്രെയിനിങ് പാക്കേജസ് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ യൂണിറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് കോർ യൂണിറ്റ്സ് കാണും, ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ വാട്ട് സ്ട്രീം യു ആർ ചൂസിങ്, ഇപ്പം അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസ്. അടുത്ത ആ കോർ യൂണിറ്റ്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് എലക്ടീവ്സും കാണും.
ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതെല്ലാം ടേഫ് കോഴ്സുകളാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ട്രെയിനിങ് ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്ന വെബ്സൈറ്റിൽ നിന്ന് അറിയാവുന്നതാണ്. ഓരോ രംഗത്തും പ്രായോഗികമായ അറിവ് നേടുന്നതാണ് ഈ പരിശീലനത്തോടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയിലേക്ക് കേരളത്തിൽ നിന്ന് ഒട്ടേറെ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് രംഗത്തുള്ളവർ കുടിയേറിയിട്ടുണ്ട്. ഇതിലൊരാളാണ് മെൽബണിലുള്ള മനോജ് ഡേവിഡ്. എന്നാൽ മനോജ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോൾ നിർമ്മാണ രംഗത്തെ സാധ്യതകൾ കുറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്തേക്ക് മാറാൻ തീരുമാനിക്കുകയായിരുന്നു മനോജ്. ഇതിന് ടേഫ് കോഴ്സ് സഹായിച്ചതായി അദ്ദേഹം പറയുന്നു.
എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ടൂൾ ആൻഡ് ഡൈ മേക്കർ, ആക്ച്വലി സ്കിൽ മൈഗ്രന്റ് ആയിട്ട് വന്നതാണ്. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗിൽ വർക്ക് ചെയ്യായിരുന്നു, മെഷീനിസ്റ്റും സി എൻ സി മെഷീനിസ്റ്റ് ഒക്കെ ആയിട്ട്. പിന്നെ മാനുഫാക്ചറിങ് നിങ്ങൾക്ക് അറിയുന്ന മാതിരി ഇത് ഡൗൺ ആയിക്കൊണ്ടിരുന്നപ്പോ ആണ് ഞങ്ങളുടെ ഒരു സീനിയർ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചിട്ട് മാറിയത് കണ്ടത്. അപ്പൊ അതെന്തുകൊണ്ട് ട്രൈ ചെയ്ത് വിടാണ് നോക്കി. അപ്പോ ഒരു 1 ഇയർ നമ്മൾ ഫുൾ ടൈം പഠിക്കണം, അത് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടുകയും ചെയ്തു.
ടേഫിലെ പരിശീലനത്തിന് ശേഷം 2 മാസത്തിനകം ജോലി കണ്ടെത്തുകയായിരുന്നു മനോജ് ഡേവിഡ്. 1 വർഷത്തെ ഫുൾ ടൈം കോഴ്സായിരുന്നു മനോജ് ചെയ്തത്, സർട്ടിഫിക്കറ്റ് 4 ഇൻ ലബോറട്ടറി ടെക്നിക്സ്.
ഈ ലബോറട്ടറി ടെക്നിക്സ് പഠിപ്പിക്കുന്നത് അത് അവർ ബേസിക് ആയിട്ട് എല്ലാ ലാബിലേക്കുള്ളതും പഠിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പാത്തോളജി, അതേപോലെ തന്നെ നോർമൽ ലാബ്സ്, സയൻസ് ലാബ്സ്, അതുകൂടാണ്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ വാട്ടർ എന്താ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ലാബുകൾ, സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകൾ, അപ്പൊ അവരെല്ലാത്തിനും ബേസിക് പഠിപ്പിക്കും. അതും നിങ്ങൾക്ക് പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോവാം, നിങ്ങൾ ഡിപ്ലോമ പഠിക്കുന്ന ചൂസ് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന അത് മർഡോക്ക് ചിൽഡ്രൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സപ്പോർട്ട് സ്റ്റാഫായിട്ട്, അതായത് നമ്മൾ റിസർച്ചേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് സ്റ്റാഫായിട്ട്.
അതേസമയം മെൽബണിലുള്ള സയൻസ് ബിരുദധാരിയായ ബബിത ബാലകൃഷ്ണനും ഇതേ കോഴ്സാണ് ആദ്യം ചെയ്തത്. എന്നാൽ ഈ രംഗത്തെ സാധ്യതകൾ കുറഞ്ഞപ്പോൾ പിന്നീട് മറ്റൊരു കോഴ്സ് ചെയ്ത് ജോലി കണ്ടെത്തുകയായിരുന്നു ബബിത. കോഴ്സിന്റെ ഭാഗമായുള്ള പ്ലേസ്മെന്റ് ജോലി കിട്ടാൻ സഹായിച്ചതായി ബബിത പറയുന്നു.
ഞങ്ങൾ നാട്ടിൽ പഠിച്ച രീതിയിൽ നിന്ന് നമുക്ക് ഇവിടെ നേരിട്ട് ഒരു വർക്ക് പ്ലേസിൽ പോയി എല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ പഠിച്ചത് നമ്മൾ എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി എല്ലാം ഒരു ഒരു വ്യക്തമായൊരു ധാരണ തരുന്നുണ്ട് ഈ കോഴ്സ്. നമ്മൾ പഠിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഓരോ വർക്ക് പ്ലേസിലുള്ള കാര്യങ്ങൾ. അപ്പം അത് നമുക്ക് നേരിട്ട് കണ്ട് അവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു കോഴ്സാണ് ഇവിടെ ടേഫിലെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ ചെയ്ത 2 കോഴ്സിലും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ പ്ലേസ്മെന്റ്. പിന്നെ നമുക്ക് പ്ലേസ്മെന്റ് ചെയ്ത സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ചാൻസസും കൂടുതലുണ്ട്.
ടേഫ് കോഴ്സുകളിൽ ഓസ്ട്രേലിയയിലെ രീതികൾ മനസ്സിലാക്കുന്ന ഘടകമാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതായി ബബിത ചൂണ്ടിക്കാട്ടുന്നു. പാർട്ട് ടൈമായി ടേഫ് കോഴ്സ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് മെൽബണിലുള്ള ജിഷ ലതീഷ്. സർട്ടിഫിക്കറ്റ് 4 ഇൻ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സിൽ വർക്ക് പ്ലേസ്മെന്റിനൊപ്പം ഓസ്ട്രേലിയയിലെ തൊഴിലിടങ്ങളിൽ പ്രതീക്ഷിക്കുന്ന രീതികൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പഠനത്തിലെ പ്രധാന നേട്ടമായി ജിഷ ചൂണ്ടിക്കാട്ടുന്നു.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് ആക്സെന്റിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആക്സെന്റും ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെന്റും വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ അത് പ്രൊണൗൺസ് ചെയ്യാം, എങ്ങനെയൊക്കെ പറയാം, അതുപോലെ ഇപ്പം ഞങ്ങൾ നാട്ടിലാണെങ്കിൽ ഇപ്പം എന്താ പറയാ സി വി എന്നൊക്കെ അല്ലേ പറയുള്ളൂ, കരിക്കുലം വിറ്റ് അങ്ങനെ. ഇതാണെങ്കിൽ റെസ്യൂമേ, റെസ്യൂം എന്നല്ല പറയാ റെസ്യൂമേ, അത് തൊട്ട് തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാ ഒരു ജോബിന് എങ്ങനെയാ. അതുപോലെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നു ഹിയർ ദർ അത് ഒരിക്കലും പറയാൻ പാടില്ല. ഇൻ ഓസ്ട്രേലിയ വെൻ ഡിഡ് യു കം ഹിയർ എന്നൊരിക്കലും ചോദിക്കില്ല, വെൻ ഡിഡ് യു കം ടു ഓസ്ട്രേലിയ അങ്ങനെ ചോദിക്കുള്ളൂ. ആ ഒരു വ്യത്യാസം ഞങ്ങൾ ഹിയർ എന്ന് പറയുമ്പോ എന്താ വെച്ചാ ഹിയർ ദർ എന്ന് പറയുമ്പോ നമ്മളപ്പോ ആ ഒരു വ്യത്യാസം ശരിക്കും കാണുന്നുണ്ട്. ഇത് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രി നമ്മളെ തന്നെ കൺട്രിയാണ്, നമ്മൾ ഇതിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാം ഇതിലേക്ക് തന്നെ ആയി എന്നുള്ളത് നമ്മൾ അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് ശരിക്കും അവർ പഠിപ്പിക്കുന്നത് നമ്മള്. അപ്പോ എനിക്ക് തോന്നുന്നു നാട്ടിലപ്പം കേരളത്തിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ പൊതുവെ ഇംഗ്ലീഷൊക്കെ പറയാൻ ഭയങ്കര ചമ്മല പൊതുവെ. ഇപ്പം പുറത്താണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ആലോചിച്ച് സംസാരിക്കുള്ളൂ, ഇപ്പൊ ഗ്രാമറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കൂടുതൽ ഓറിയന്റ് ചെയ്ത് അങ്ങനെ പറയുമ്പോ ഇവിടെ ആകുമ്പോ നമ്മൾ അത്രയും എന്താ പറയാ ഫ്ലുവൻസിയിൽ അങ്ങനെ ഇംഗ്ലീഷ് എങ്ങനെ പറയാം, എന്തൊക്കെ പറയാം, ഒരു പിന്നെ വർക്ക് കൾച്ചറിൽ എങ്ങനെയൊക്കെ നമ്മൾ സിങ്ക് ചെയ്ത് പോവാം. പിന്നെ അതെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ സ്പോർട്സ് പ്രത്യേകിച്ചും ഫുട്ടി അതൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോ ജോബിലാണെങ്കിൽ കൂടുതലും അതാണ് ടോക്കായിട്ടുണ്ടാവുക. അതൊക്കെ ഞങ്ങൾ കൂടുതലും പഠിച്ചത് ഇതുപോലെ ഈ ടേസിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കൂടുതലുള്ള കുട്ടികൾ പല കൾച്ചറിലും വർക്കിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ, അപ്പൊ അവരൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആ ടോപ്പിക്കൊക്കെ എങ്ങനെ അതുപോലെ തന്നെയായിരിക്കും വർക്കിലും ഉണ്ടാവുക. അതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പായി നിൽക്കാതെ എല്ലാവരും കൂട്ടത്തില് ഒരു മൾട്ടി കൾച്ചർ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കൂടെ പോവാൻ അവർ കുറെ നമ്മള് എൻകറേജ് ചെയ്യായിരുന്നു.
ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം നിരവധി സ്ഥലങ്ങളിൽ തൊഴിലപേക്ഷകൾ നൽകിയിട്ടും ഇന്റർവ്യൂവിന് വിളിക്കാതിരുന്ന ടാസ്മാനിയയിലുള്ള ലീ മാക്സ് ടേഫ് കോഴ്സ് ചെയ്തത് സഹായിച്ച കാര്യം വിവരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ തൊഴിൽ രംഗത്തെ കുറിച്ചുള്ള അറിവാണ് ജോലി കിട്ടാൻ സഹായിച്ചതെന്ന് അദ്ദേഹം പറയുന്നു.
2010 ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്, നാട്ടിൽ കർണാടകയിലാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് ഗൾഫിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം എന്തോ നമ്മൾ സി വി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലമാണോ എന്താണെന്നൊക്കെ ഉള്ളത് ഒത്തിരി ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ലായിരുന്നു. എറൗണ്ട് ഒരു മിനിമം ഒരു 100 പ്ലേസസിലും മിനിമം ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം എന്താ പറയുന്നത് അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെന്താ പ്രോബ്ലം എന്നുള്ളത് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിൽ അവർ ഗൈഡൻസ് അഡ്വൈസറി ബോർഡും ഒക്കെ ഉണ്ട്, അപ്പോൾ അവിടെ വെച്ചൊന്ന് ഞാനിങ്ങനെ തിരക്കി. പിന്നെ ടേഫിലും പോയി തിരക്കി അവർ. അപ്പോൾ അവർ അഡ്വൈസ് ചെയ്തു ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പം അവർ അഡ്വൈസ് ചെയ്തു വൈ നോട്ട് യു ഡു എ ടേഫ് കോഴ്സ് ആൻഡ് ട്രൈ ദ സെയിം ജോബ്. അങ്ങനെയാണ് ഞാൻ ടേഫ് കോഴ്സിനെ പറ്റി അറിയാനും ടേഫിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് കോഴ്സ് പഠിക്കാനൊക്കെ പോയത്. അപ്പം വന്ന സമയത്ത് പെർമനന്റ് റെസിഡൻസിയോടുകൂടിയല്ല വന്നത്, സ്പൗസ് വിസയിലായിരുന്നു. അപ്പം നമുക്ക് ഇന്റർനാഷണൽ ഫീസ് അടക്കേണ്ടി വരും, ഫീസ് വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഏറ്റവും ക്രാഷ് ആയിട്ടുള്ള 1 month ക്രാഷ് കോഴ്സ് അതിനാണ് പോയത്. അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തപ്പോഴാണ് എന്നെ ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഇന്റർവ്യൂവിന് എന്നെ വിളിക്കുന്നത്. അത് ബേസിക്കലി എനിക്ക് അതിനകത്തുള്ള ഡിഫറൻസ് എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ ഇന്റർവ്യൂവിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വട്ട് യു നോ ഹൗ ഡു യു മാനുവലി ഹാൻഡിൽ ദിസ്, ഹൗ ഡു യു ഹാൻഡിൽ സംതിങ് ഇൻ ദ വർക്ക്ഷോപ്പ്. അപ്പം ഓട്ടോമൊബൈൽ ആയിരുന്നു, വർക്ക്ഷോപ്പ് റിലേറ്റഡ് സർവീസ് സെക്ടറിലല്ലേ. അപ്പം മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലി എന്ത് ഹാൻഡിൽ ചെയ്യുന്ന സേഫ് ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേറൊരു എത്തനിക് ആളാകുമ്പോഴത്തേന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഹൗ യു ക്യാൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ടേഫിൽ അവരോരോ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ സബ്ജക്ട്സ് ഉണ്ട്. അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഈ മാനുവൽ ഹാൻഡ്ലിങ് എന്നുള്ളത്, സേഫ് ആയിട്ട് മാനുവൽ ഹാൻഡ്ലിങ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു.
ലീ മാക്സ് 1 month കോഴ്സാണ് ചെയ്തതെങ്കിൽ 2 months കോഴ്സാണ് ബ്രിസ്ബനിലുള്ള സിജു അഗസ്റ്റിൻ കഴിഞ്ഞ മാസം പൂർത്തിയാക്കിയത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ടുള്ള മലയാളികളിൽ പലരും മെഡിക്കൽ രംഗത്തുള്ള ജോലി സാധ്യതയ്ക്കായി ടേഫ് കോഴ്സുകളിൽ ചേരുന്നു. ഇത്തരത്തിൽ ഒരു മെഡിക്കൽ കോഴ്സാണ് സിജു അഗസ്റ്റിൻ പൂർത്തിയാക്കിയത്. നല്ല രീതിയിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഉടൻ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് സിജുവിനുള്ളത്.
ഞാൻ ടൈഫിൽ അനസ്തെറ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ്, 2 വർഷത്തെ ഒരു കോഴ്സാണ് അത്. ടൈഫ് ക്യൂൻസ്ലാൻഡ് ബ്രിസ്ബൻ സൗത്ത് ബാങ്ക് ക്യാമ്പസിലാണ് ഞാൻ ചെയ്തത്. നവംബർ 30 ഫിനിഷായി 2017 to 2018. നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഒരു ജോലിക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയി ഫൈൻഡ് ചെയ്യാവുന്ന ഒരു ജോലി മെഡിക്കൽ ഫീൽഡ് ആണെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സെർച്ച് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഒരു കോഴ്സാണത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേര് ഇതിന് മുന്ന് ചെയ്തിട്ട് രണ്ടുപേർക്കും ഉടനടി ജോലി കിട്ടിയായിരുന്നു. ഇവിടുത്തെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ മിക്സ് ആണ്. അതായത് 2 വർഷം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 900 hours ക്ലിനിക്കൽ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് ജോലിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ് അതിൽ തന്നെ സൂചിപ്പിക്കുന്നത്.
വിവിധ തൊഴിൽ രംഗങ്ങളുടെ സാധ്യതകൾ മാറുന്നതനുസരിച്ച് പല സംസ്ഥാന സർക്കാരുകളും കോഴ്സുകളുടെ ഫണ്ടിംഗ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഒപ്പം തൊഴിൽ സാധ്യതകൾ കൂടുന്നതനുസരിച്ച് വിവിധ കോഴ്സുകളുടെ ഫീസിൽ ഇളവുകളും നടപ്പിലാക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ training.gov.au എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.